ओम नमः शिवाय डियर लिसनर्स ऑफ shivam.org नाउ वी आर लिसनिंग टू तैत्तिरीय उपनिषद इन मलयालम प्रेजेंटेड बाय श्री स्वामी कैवल्यानंद थैंक यू ओम नमः शिवाय
എന്തുകൊണ്ട് സൃഷ്ടാവ് തന്നെ പ്രവേശിച്ചു പറയുന്നു. വീട് വച്ച ആൾ തന്നെ ആ വീട്ടിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ വീട് വെച്ചത് ഒരാളും പ്രവേശിച്ച വേറൊരാളും ആവും. അതൊരിക്കലും ആകത്തില്ല, ഒരാൾ തന്നെ. അത് തത്വം പരമാണ്. പക്ഷേ ആ തത്വം മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ സൃഷ്ടിച്ചത് വേറൊരാളാണ്, സൃഷ്ടിയിൽ ഇരിക്കുന്നത് വേറൊരാളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഭയത്തിന് കാരണമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈശ്വരനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. ഈശ്വരൻ സർവജ്ഞനാണ്, സർവശക്തനാണ്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് പ്രാപ്തനാണ്, നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവനാണ്, ബന്ധമോക്ഷങ്ങളെല്ലാം ജീവന് കൊടുക്കാൻ ശക്തിയുള്ളവനാണ് എന്നുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. ഈശ്വരനെ ആരാധിക്കാൻ പാടില്ല എന്നല്ല പറയുന്നു, അതൊന്നുമല്ല എന്റെ. രണ്ടിന്റെയും തത്വം ഒന്നാണെന്ന് മനസ്സിലാക്കും. പിന്നെ വ്യത്യാസം വരുന്നത് ഉപാധികൾ. ഉപാധികളിൽ വരുന്ന വ്യത്യാസം അംഗീകരിച്ചേ പറ്റൂ. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ഈശ്വരനും ജീവനും ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഈശ്വരനല്ല ഒന്നെന്ന് പറയുന്നതായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ആത്മാവ്, ഈശ്വരനൊന്നും എനിക്കില്ല എന്ന് പറയുന്നതല്ല അദ്വൈതം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വരും. കാരണം അവിടെ തന്നെ പറയുന്നു നീയും നായും ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ വരുത്തം പറയൂ, ഞാൻ നായാണോ, നായ് ഭക്ഷിക്കുന്നതൊക്കെ ഇനി ഞാനും ഭക്ഷിക്കും എന്ന് പറയൂ. അതും അദ്വൈതമാണ്. നായ് പ്രവർത്തിക്കുന്നവരെയൊക്കെ ഞാനും പ്രവർത്തിക്കും. എന്തുകൊണ്ട്? അതെന്താ പറയാത്ത? അദ്വൈതികളെന്താ അത് പറയാത്ത? ഞാൻ ഈശ്വരനും ഞാനും ഒന്നാണെന്നുകൊണ്ട് ഞാൻ ഈശ്വരനാണെന്ന് പറയുമെങ്കിൽ നായും ഞാനും ഒന്നായതുകൊണ്ട് ഞാൻ നായാണെന്ന് എന്താ പറയാത്ത? അതും അദ്വൈതമല്ലേ? അത് സൗകര്യപൂർവ്വം മറന്നു കളയും. ഈശ്വരൻ ഈശ്വരൻ തന്നെ, ജീവൻ ജീവൻ തന്നെ. പക്ഷേ രണ്ടിലും ഇരിക്കുന്ന തത്വം ഒന്ന്. എന്തുകൊണ്ട്? സൃഷ്ടിച്ചവൻ അതിൽ അനുപ്രവേശിച്ചു. വ്യത്യാസം എവിടെ വരുന്നു? ഉപാധികളിൽ വരുന്ന വ്യത്യാസം. അത് അംഗീകരിച്ചാൽ മതിയാവും. ഈശ്വരന്റെ ഉപാധി വേറെ. എന്താണ്? ഈശ്വരനവിടെ സർവജ്ഞത്വമുണ്ട്, സർവശക്തിത്വമുണ്ട്. ജീവന്റെ ഉപാധി വേറെ, അതിൽ തന്നെ മനുഷ്യന്റെ ഉപാധി വേറെ, നായുടെ ഉപാധി വേറെ. അതുകൊണ്ട് മനുഷ്യൻ നായ് എന്നുള്ള ഭേദമുണ്ട്. അവരുടെ ചിന്തയില് പ്രവൃത്തിയില് എല്ലാം ഭേദം വന്നു. സ്വാഭാവികമായ ഭേദം എന്ന് പറയുന്നു. ആ സ്വാഭാവികമായ ഭേദത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു. സ്വാഭാവികമായ ഭേദത്തെ നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതവിടെ ഉണ്ട്. ഈശ്വരൻ വേറെ, ജീവൻ വേറെ, നായ് വേറെ, മനുഷ്യൻ വേറെ. ഉപാധികൾ കൊണ്ടുള്ള ഭേദം അവിടെ ഉണ്ട്. എന്നാൽ ഇതെല്ലാം പരമാർത്ഥമായ തത്വത്തിൽ ഒന്നു. ഈ പരമാർത്ഥമായ തത്വത്തിൽ ഒന്നെന്ന് പറയുന്ന എന്തിന്? എന്തിനു വേണ്ടിയത് പറയുന്നു? അത് കേവലം തത്വബോധത്തിനു വേണ്ടി മാത്രം. തത്വബോധത്തിനു വേണ്ടി മാത്രം പറയുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ ജീവന് ഈശ്വരനാകാൻ വേണ്ടിയിട്ടാണ്. ജീവന്മാരെ തന്നെ ഏതെല്ലാം രൂപത്തിലുണ്ട്? മനുഷ്യ, പശു, പക്ഷ്യാദികൾ, പിന്നെ ദേവന്മാര്, ഗന്ധർവന്മാര്. ശാസ്ത്രം പറയുന്നത് ശ്രദ്ധയുണ്ടെങ്കിൽ ദേവന്മാര്, ദേവിമാര്. ജീവൻ നാനാരൂപത്തിലാണ്, പല ഭാവത്തിലാണ്. ഇതിനെല്ലാം ഉപരിയായി ഈശ്വരൻ. സ്വാഭാവികമായ ഭേദം അതിങ്ങനെ നിലനിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിൽ ഒരു ജീവന് സാധിക്കുന്ന എന്താണ്? വിശേഷിച്ചും മനുഷ്യൻ. അവന് മറ്റൊന്നാവാൻ പറ്റത്തില്ല. അവന് നായാകാനും കഴിയത്തില്ല, അവന് ഈശ്വരനാകാനും കഴിയത്തില്ല. അവന് പക്ഷിയാകാൻ കഴിയത്തില്ല, മൃഗമാകാൻ കഴിയത്തില്ല. അവന് എന്താണോ ആയിരിക്കുന്നത് അതേ ആയിരിക്കാനേ കഴിയത്തുള്ളൂ. അവന് എന്ത് കഴിയും? സ്വന്തം വിവേകം കൊണ്ട് അവൻ ഇതിന്റെ എല്ലാം തത്വത്തെ മനസ്സിലാക്കും. തത്വത്തെ മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചത്തിന്റെ വൈവിധ്യം അത് അവൻ അംഗീകരിക്കേണ്ടി വരും. അത് ഇവിടെ പറയുന്നു, എന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ജീവൻ മുക്തൻ, ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയാ പറയുന്നത്? തത്വജ്ഞാനം ഉണ്ടായി, ഇതിന്റെ എല്ലാം പരമമായ തത്വം ഒന്നാണെന്നറിഞ്ഞു. തത്വജ്ഞാനം എന്താകൊണ്ടുള്ള വിശേഷം? സ്വസ്വരൂപം ഇന്നതാണെന്ന് അവൻ ധരിച്ചു. അതിന്റെ വിശേഷം എന്താ? അവന്റെ അജ്ഞാന സംശയങ്ങളില്ലാതാണ്. മുക്തി എന്ന് പറയുന്നത് ഈ അജ്ഞാന സംശയങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. അതുകൊണ്ടാണ് ജ്ഞാനീ മുക്തൻ എന്ന് പറയുന്നത്. ജ്ഞാനി മുക്തൻ എന്ന് പറയാം. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട് സംഭവിച്ചത് എന്താണ്? അയാൾ അജ്ഞാനനാശത്തെ അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നു. സംശയത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നു. ഭയനിവൃത്തി എന്ന് പറയുന്നു. ഇതൊക്കെയാണ് ആ ഒരു രീതി. അവിടെയാണ് ജ്ഞാനിയെ മുക്തൻ എന്ന് പറയുന്നത്. ജ്ഞാനിയും മുക്തനും ഒന്ന് തന്നെ എന്ന് പറയുന്നതാണ് അദ്വൈതത്തിൽ. മറ്റു കാഴ്ചപ്പാടുകളിലല്ല, ജ്ഞാനിയും മുക്തനും ഒന്ന് തന്നെ. അവിടെ ജ്ഞാനി വേറെ, മുക്തൻ വേറെ. അങ്ങനെ ഞാൻ മുക്തൻ തന്നെ. എന്തുകൊണ്ടാണ് ആ ജ്ഞാനം നശിച്ചത്? ആ ഏകത്വ ബോധം കൊണ്ട്. എല്ലാം ഒരേ ഒരു തത്വം തന്നെ. താൻ ആ തത്വമാണ്, മറ്റൊന്നുമല്ല. താൻ ഈ ശരീരമല്ല, മനുഷ്യനല്ല, പട്ടിയല്ല, ഈശ്വരനല്ല, ഒന്നുമല്ല. താൻ ആ തത്വം, ഇതാണ് ജ്ഞാനം. ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു, സംശയങ്ങൾ നശിച്ചു. അതിൽ നിന്നെല്ലാമുള്ള മുക്തി. അത് മറ്റാരോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. മറ്റാരുടെയും സമ്മതിപത്രം അതിന് ആവശ്യമില്ല. സ്വാനുഭവമാണ്. തന്റെ സ്വരൂപം എന്താണെന്നുള്ളതിനെ കുറിച്ച് സംശയമില്ല. അത് ലഘുവായ കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. മറ്റു കാര്യങ്ങളാണ് നമുക്ക് തലവേദന ഉണ്ടാക്കുന്നത്. ജ്ഞാനത്തിന്റെ ഉപയോഗവും അതാണ്. ആ തത്വത്തെ സംബന്ധിച്ച് ജ്ഞാനവും വളരെ തുച്ഛമായ കാര്യമാണ്. എന്തുകൊണ്ട്? അവിദ്യ എന്ന് പറയുന്നത് തുച്ഛമാണ്. തുച്ഛമായ ഒന്നാണ് അവിദ്യ. എന്താണ് അതാ? വാസ്തവത്തിലില്ലാത്തതാണ്. അത് വാസ്തവത്തിലില്ലാത്ത അനുഭവങ്ങളെ ഉണ്ടാക്കുന്നു. അപ്പോൾ തുച്ഛമായ ഒന്നിനെ നശിപ്പിക്കുന്ന ജ്ഞാനവും അതുപോലെ തുച്ഛമാണ്. അങ്ങനെയുള്ളൊരു ജ്ഞാനം കൊണ്ട് അയാൾ അജ്ഞാന ഭയ അതികളിൽ നിന്ന് നിവൃത്തനായാൽ അയാൾക്ക് ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാനൊന്നും കഴിയില്ല. ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കുന്നത് ഒക്കെ ആരാണോ? ശാസ്ത്രമനുസരിച്ച് ഈശ്വരനാണ്. ദേവന്മാരോ ദേവിമാരോ ശാസ്ത്രപ്രമാണമനുസരിച്ച് ലോകപാലകന്മാരോ അവർക്കൊക്കെ കഴിയും. അണിമാതി ഐശ്വര്യങ്ങളോടുകൂടിയ അങ്ങനെയുള്ളവരുണ്ടെന്ന് പറയും. അവർക്ക് കഴിയും. ജീവനതിന് സാധ്യമല്ല. ജീവനെ സംബന്ധിച്ചിടത്തോളം അവന്റേതായ അജ്ഞാനം. ആ ജീവൻ തന്നെ പരിച്ഛിന്നനാണ്, ഒരുപാട് പരിമിതികളുള്ളതാണ്. ആ ജീവനിലുള്ള അജ്ഞാനം, ആ അജ്ഞാനത്തെ നശിപ്പിക്കാൻ ഇവന് കഴിയും. അജ്ഞാനം നശിക്കുമ്പോൾ അവന്, ആ തത്വബോധം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ അവന് ഇതിൽ നിന്നെല്ലാമുള്ള മുക്തി ഉണ്ടാവും. അജ്ഞാന സംശയ അതികളിൽ നിന്ന് മുക്തി ഉണ്ടാവും. അതവന്റെ അനുഭവമാണ്. അത് മറ്റാരെങ്കിലും സമർത്ഥിക്കുകയോ മറ്റാരെങ്കിലും നിഷേധിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം. അങ്ങനെ അവൻ മുക്തനായിരുന്നാൽ ഈ പ്രപഞ്ച സ്വഭാവമൊന്നും അവന് മാറ്റാൻ കഴിയത്തില്ല. അതിനുള്ള അഗ്നിയെ തണുപ്പിക്കാനോ ജലത്തെ ചൂടാക്കാനോ ഒന്നും അവന് കഴിയത്തില്ല. പ്രപഞ്ച വ്യവഹാരങ്ങൾ ഇങ്ങനെ നടക്കുന്നു. എന്തിന്? തന്റെ വിശപ്പോ ദാഹമോ പോലും മാറ്റിമറിക്കാൻ കഴിയത്തില്ല. അതെല്ലാം അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെയാണ് അവന് ഈശ്വരനെ നിഷേധിക്കാൻ കഴിയുന്നത്. ഇതെല്ലാം പിന്നെ എങ്ങനെ നടക്കുന്നു? അതുവരെ ഇതെല്ലാം എങ്ങനെയാണ് നടന്നത്, അതുവരെ തുടർന്നും നടന്നു. അതിനാണ് പറയുന്നത് പ്രാരബ്ധം എന്ന് പറയുന്നത്. ആ പ്രാരബ്ധം എന്തിനധീനമായി നടക്കുന്നു? എന്തായാലും തന്റെ അധീനത്തിലല്ല, അത് ഈശ്വരാധീനമായി നടക്കുന്നു. ഈശ്വരൻ അവിടെ ഈശ്വരനായി തന്നെ നിൽക്കും. എന്തുകൊണ്ട്? തനിക്ക് എന്തുകൊണ്ട് ഇതൊന്നും മാറ്റിമറിക്കാൻ കഴിയുന്നില്ല? തനീശ്വരനല്ല, തനിക്ക് ഈശ്വര തത്വം ബോധ്യം വന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഈശ്വരനായി ജീവൻ തന്നെ അജീവഭാവം വിട്ടു. ആ പരമാത്മാ ഭാവത്തെ ഗ്രഹിച്ചു. മറ്റു കാര്യങ്ങളെല്ലാം ഈശ്വരാധീനമായി തന്നെ നടക്കും. എന്തുകൊണ്ട്? ഈശ്വരനെ ഉള്ളു സർവജ്ഞത്വം, സർവശക്തിത്വം. ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിനാവശ്യമുള്ള ആ വിശേഷതകളെല്ലാം ഈശ്വരനെ ഉള്ളു തന്നില്ല. താൻ ഈ തത്വത്തെ ഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ആ ജീവനിൽ അങ്ങനെയുള്ള യാതൊരു വിശേഷതകളും സംഭവിക്കത്തില്ല, തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കത്തില്ല, അതൊരിക്കലും സംഭവിക്കത്തില്ല. അതുകൊണ്ട് തത്വജ്ഞാനത്തിന് ഒരിക്കലും ഈശ്വരനെ നിഷേധിക്കാൻ കഴിയത്തില്ല, ഈശ്വരീയതയെ നിഷേധിക്കാൻ കഴിയത്തില്ല, അതിനൊന്നുള്ള ശേഷി. അതിന് ഭ്രമം വരാൻ പാടില്ല. ഈശ്വരനെ അന്യനാണെന്ന് കരുതിയാൽ ഭയം വരുമെന്ന് പറയുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, എനിക്കറിയാം ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സംശയമുണ്ട്, ഇതൊക്കെ വാസ്തവമാണോ. ഇവിടെ പറയുന്നുണ്ട്, യഥാ ചന്ദ്രേകത്വ ദർശന ദ്വിതീയ ചന്ദ്രോന ഗൃഹ്യതേ നൈവ ബ്രഹ്മവിധ ന ഗൃഹ്യതേ വ്യതിരിക്ത ഈശ്വര. എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനിത് വായിക്കുകയാണ്. ചന്ദ്രേകത്വ ദർശനം വരുന്നവന്, തിമിരദോഷമില്ലാത്തവന് എന്താണ്? അവൻ ദ്വിതീയ ചന്ദ്രോന ഗൃഹ്യതേ, അവൻ രണ്ടാമതൊരു ചന്ദ്രനെ കാണുന്നുണ്ട്. നൈവം ബ്രഹ്മവിധാന ഗ്രഹിതേ വ്യതിരിക്ത ഈശ്വര. അതുപോലെ ബ്രഹ്മവിത്ത് ജ്ഞാനി വ്യതിരിക്തമായ ഒരു ഈശ്വരനെ കാണുന്നില്ല. എന്നുവെച്ചാൽ ഈശ്വര തത്വം തന്നെയാണ് തന്റെയും തത്വം. പക്ഷെ എന്നിരിക്കലും പ്രതിനീത പ്രപഞ്ചാപഭാസ്യ ഭോജനാദി പ്രവൃത്തി അനുപത്യ ജീവൻമുക്തസ്യ അഭ്യുമമാ പ്രപഞ്ചപ്രതിനിയമസ്ഥിത ഈശ്വരാധീനത്വ അഭ്യൂമാ. പ്രപഞ്ചപ്രതിനിയമം, അതാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. പ്രപഞ്ചം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു, ചില പ്രത്യേക നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട്. ആ പ്രപഞ്ച നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ജ്ഞാനിക്കും കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഭോജനാദി പ്രവൃത്തി അനുഭവത്തിയ ജ്ഞാനിക്കും വിശക്കും, ഭക്ഷണം കഴിക്കും, തല്ലിയാന്നോ കരയും. അപ്പോ വ്യവഹാരം പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. ഞാനീ നിന്ന് ആരെയാണോ കരുതുന്നത്, അല്ലെങ്കിൽ ആരാണോ ഞാൻ ഉപദേശിക്കുന്നത്, നമുക്കങ്ങനെ കരുതാം. ആരാണ് ഞാനീ? ഞാൻ ഉപദേശിക്കുന്നത് ഞാൻ, അങ്ങനെയല്ലേ കരുതാൻ ദൂരത്തുള്ളൂ. കാരണം ജ്ഞാനമെന്ന് പറയുന്നത് ഞാനീയുടെ അനുഭവമാണ്, അച്ഛന്റെ അനുഭവമല്ല. അപ്പോൾ അനുഭവത്തെ പറയുന്നു, ജ്ഞാനത്തെ ഉപദേശിക്കുന്നു. അപ്പൊ ഞാൻ ആ ജ്ഞാനിയിലും കാണുന്ന എന്താണ്? ഭോജനാദി പ്രവൃത്തിയാണ്. ആ ഭോജനാദി പ്രവൃത്തി എന്ന് പ്രത്യേകം പറയാൻ എന്താണോ കാരണം, ഇവിടെ പറഞ്ഞു വ്യതിരിക്ത ഈശ്വരോ ഗ്രഹീതി. തത്വജ്ഞൻ വ്യതിരിക്തനായ ഒരു ഈശ്വരനെ കാണുന്നില്ല. ശരി, സമ്മതിച്ചു. അപ്പൊ ഈശ്വരന് ഭക്ഷണം കഴിക്കുന്നു, വേണ്ടല്ലോ. തത്വജ്ഞാനി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഈശ്വരൻ വ്യതിരിക്തനായ ഒരു ഈശ്വരനെ താൻ കാണുന്നില്ലെങ്കിൽ, താൻ ഈശ്വരൻ തന്നെയെങ്കിൽ പിന്നെ എന്തിനാ ഭക്ഷണം കഴിക്കുന്നു? ഈശ്വരൻ അതിന്റെ ആവശ്യമില്ലല്ലോ. അതിനാണ് ഇവിടെ പറയുന്നത് ഭോജനാദി പ്രവൃത്തി അനുപത്യ. ഭോജനാദി പ്രവൃത്തികൾ നടക്കുന്നുണ്ട് തത്വജ്ഞാനി, അയാൾ ഈശ്വരനാണെന്നും പറയുന്നു. ഇത് രണ്ടും കൂടെ ശരിയാകുന്നില്ല. എന്തായാലും ഈശ്വരന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോ തത്വജ്ഞാനിയിൽ അത് കാണുന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല പ്രതിനീത പ്രപഞ്ച അവഭാസ്യ, ഈ പ്രപഞ്ചാവഭാസം പ്രപഞ്ച പ്രതീതി തത്വജ്ഞാനിയിലുണ്ട്. ഒരാൾ തത്വജ്ഞാനം ഉപദേശിക്കുന്നു, എന്നിട്ട് പറയുന്നു എനിക്ക് പ്രപഞ്ച പ്രതീതിയില്ല. എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി നല്ല തല്ലു കൊടുക്കണം. എന്തുകൊണ്ട്? കള്ളം പറയുക, പ്രപഞ്ചപ്രതീതി ഇല്ലെങ്കിൽ പിന്നെ ഇത് ആർക്ക് ഉപദേശിക്കുന്നു? പ്രപഞ്ചപ്രതീതി ഉള്ളതുകൊണ്ടാണ് ശിഷ്യൻ മുമ്പിലിരിക്കുന്നത്, ശിഷ്യൻ ഉപദേശിക്കുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? താൻ ഈശ്വൻ ഒന്നാണെന്നറിഞ്ഞു പറയുന്നു താൻ പരമാത്മാവാണ്. താൻ പരമാത്മാവാണെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം ഇടുന്നു ഒന്നോ തന്റെ മുമ്പിൽ? ഇതാരായി സൃഷ്ടിച്ചത്? അല്ല, ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത് പറയുന്നു. തത്വജ്ഞാനി ചിലപ്പോ അഹങ്കാരം കൊണ്ട് അങ്ങനെ പറഞ്ഞാലോ, ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ ശരി, അഗ്നിയെ ശീതമാക്കുക, ജലത്തെ ഉഷ്ണമാക്കുക, അതൊക്കെ ചെയ്യാമോ? ഇല്ല. എന്തുകൊണ്ട്? തന്റെ അധീനത്തില്ല. പിന്നെ ആരുടെ അധീനം? പ്രപഞ്ചം ഈശ്വരാധീനം. തത്വജ്ഞാനിക്ക് എന്തുകൊണ്ടതിന് കഴിയുന്നില്ല? തത്വജ്ഞാനി സർവജ്ഞനും സർവശക്തനുമല്ല. അല്ലെങ്കിൽ അണിമാതി ഐശ്വര്യങ്ങളുള്ള യോഗികളോ ദേവന്മാരോ ഒക്കെ ആയിരിക്കണം. അവർക്ക് കുറെയൊക്കെ കഴിയും, മുഴുവൻ കഴിയത്തില്ല. സർവീശ്വരാധീനമാണ്. മറ്റെല്ലാം ഈശ്വരന്റെ നിയമം അനുസരിച്ച്. പുരാണങ്ങളിൽ പറയും എന്താണ്? ഈശ്വരൻ തന്നെ ലോകപാലകന്മാരെ നിയമിച്ചു. ശരി, എല്ലാവർക്കും ഇന്ന ജോലി, അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ കഴിയത്തില്ല. ദിക്പാലകന്മാര് അവർക്ക് ഇന്ന ജോലി, ഇന്ദ്രൻ ഇന്ന ജോലി, ചന്ദ്രൻ ഇന്ന ജോലി, ഈ തരത്തിൽ വിവരിച്ചിരിക്കുകയാണ്. അവര് സാധാരണ ജീവന്മാരല്ല, അവർക്ക് വിലക്ഷണമായ ശക്തി ഐശ്വര്യങ്ങളൊക്കെ ഉള്ളവരാണ്, അവരതൊക്കെ ചെയ്യും. എന്തായാലും ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു ഈശ്വരനുണ്ട്. അപ്പൊ ഈ എന്താണ് ഇവിടെ പറയുന്നത്? പ്രപഞ്ചപ്രതിനിയമം അതീശ്വരാധീനമാണ്, ജീവനധീനമല്ല. അക്കാര്യത്തിൽ തത്വജ്ഞാനിയും മുക്തനും എല്ലാം നിസ്സഹായരാണ്. പ്രപഞ്ചം അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതിനൊരു നിയമ ഈശ്വരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജ്ഞാനിക്ക് ആ അണിമാതി ഐശ്വര്യങ്ങളെയെല്ലാം പ്രാപിച്ച് ഈശ്വരനാകാൻ കഴിയത്തില്ല. പക്ഷേ ജ്ഞാനിക്ക് ഇതിൽ നിന്നെല്ലാം മുക്തനാകാൻ കഴിയും. ഈശ്വര സിഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് തത്വബോധം കൊണ്ട് മുക്തനാകാൻ കഴിയും. ആ മുക്തി എന്ന് പറയുന്നത് ഭയ സംശയ അജ്ഞാനാദികളിൽ നിന്നുള്ള മുക്തിയാണ്. ജീവൻ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന ഇതൊക്കെയാണ്, അജ്ഞാനം, സംശയം, ഭയം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. ഇതാണ് അവനെ അസ്വസ്ഥമാക്കുന്നത്. ഇതിൽ നിന്നുള്ള പോംവഴിക്ക് വേണ്ടിയിട്ടാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഇതിൽ നിന്നെല്ലാം മുക്തിയായി കഴിഞ്ഞാൽ അതിനെ പറയും അത് പരമാനന്ദമാണ്. അതിനെയാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തി, പരമാനന്ദ പ്രാപ്തി എന്നെല്ലാം പറയുന്നു. ഇതിൽ നിന്നുള്ള മോചനം, മുക്തി. അതുകൊണ്ട് അവിടെ നമ്മൾ ആശയക്കുഴപ്പമുണ്ടാക്കരുത്. അദ്വൈതത്തിന്റെ പേരിൽ ആശയക്കുഴപ്പമുണ്ടാക്കരുത്. അദ്വൈതം ശരിക്കും മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ആശയക്കുഴപ്പമുണ്ടാവും. അദ്വൈതം എന്ന് പറയുന്നത് ഈശ്വര നിഷേധമാണ് എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? ഈശ്വരാധീനത്വ അഭ്യുപമാ, ഇതെല്ലാം പ്രപഞ്ചം മുഴുവൻ ഈശ്വരാധീനമാണ്, തത്വജ്ഞാനിയുടെ അധീനത്തിലല്ല, ജീവൻ മുക്തന്റെ അധീനത്തിലല്ല, അത് ഈശ്വരാധീനമാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് തത്വജ്ഞനായിട്ട് ഈശ്വരനെ നിഷേധിക്കാൻ പറ്റത്തില്ല. താൻ ഈശ്വരനാണെന്ന് തത്വജ്ഞാനിക്ക് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഈശ്വരാധീനമല്ല. ഈശ്വരാധീനം എങ്ങനെയാണോ പ്രപഞ്ചമായിരിക്കുന്നത്, അതുപോലെ തന്റെ അധീനമല്ല പ്രപഞ്ചം. ഇതാണ് അദ്വൈതം മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ഈ ഭാഗത്തിൽ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിശദീകരിച്ചത് ഇത്രയും. അപ്പൊ ഈശ്വരൻ അന്യനാണെന്ന് കരുതുന്നത് ഭയത്തിന് കാരണമാണെന്ന് പറയുമ്പോൾ എന്താണ്? ഈശ്വര തത്വത്തിൽ ഈശ്വരതത്വം ഉൾപ്പെടെയുള്ളത്, ഈശ്വരതത്വമോ അല്ലെങ്കിൽ പ്രപഞ്ചമോ എന്ന് പറഞ്ഞത് കാര്യമിച്ച ബാക്കി സർവ്വതും. അത് കാര്യത്തെ എന്തുകൊണ്ട് പറഞ്ഞു? ഒന്ന് ഈശ്വരൻ, മറ്റൊന്ന് ഈശ്വര സൃഷ്ടമായിരിക്കുന്ന സർവ്വതും. അതാണ് കാര്യം. ഈ ശരീരം ഉൾപ്പെടെയുള്ളതല്ല. എന്താണ് ഈ ശരീരം? ഞാൻ സൃഷ്ടിച്ചാണ്. അല്ലല്ലോ, ഈ ശരീരത്തിന് ഉത്പത്തി, പരിണാമം, ക്ഷയം, ഇതെല്ലാം അനുഭവമുണ്ട് ജീവന്. പക്ഷെ ഇതൊന്നും തന്റെ അധീനത്തിലല്ല, ഒരു ജീവന്റെ അധീനത്തിലല്ല. ഇതിന് നിമിത്തങ്ങൾ പലതാണ്, പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്, പലതും കാരണമാണ്. പക്ഷെ ഇത് ഇവർക്കൊന്നിനും അധീനമല്ല. ഈ ശരീരം, ഇതിന്റെ ഉത്പത്തി, പരിണാമ നാശങ്ങൾ ഇതൊന്നിനും അധീനമല്ല. ഇതെന്തോ മറ്റൊരു നിയമം അനുസരിച്ച് പല നിമിത്തങ്ങൾ കൂടി ചേരുമ്പോൾ ഇതുണ്ടാകുന്നു നശിക്കുന്നു. ഇതിന് ആ നിമിത്തങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് അതിന്റെ നിയമങ്ങൾ, ഇതെല്ലാം ഈശ്വരാധീനമാണ്. ആ ഈശ്വരന്റെ തത്വം തന്റേതാണ്, ആ തത്വം തന്നെയാണ് തന്റെയും തത്വം എന്നറിയുന്നവന് ഭയമല്ല, ഭയം നിവൃത്തി. എന്തുകൊണ്ട്? അജ്ഞാനം നിവർത്തിക്കുന്നു, സംശയം നിവർത്തിക്കുന്നു, സ്വാഭാവികമായിട്ടും ഭയവും നിവർത്തിക്കുന്നു. എന്തുകൊണ്ട്? ഭയസ്യ അന്യനിമിത്തത്വ, ഭയം അന്യനിമിത്തമാണ്. അല്ലാതെ ഒരിക്കലും ഒരു തത്വജ്ഞാനിക്ക് ഈശ്വരനാകാൻ കഴിയത്തില്ല, ഈശ്വരനെ നിഷേധിക്കാൻ കഴിയത്തില്ല. ഈ തത്വജ്ഞാനത്തിന് ഈശ്വരന്റെ സഹായം ആവശ്യമാണ്. ഒരു തത്വജ്ഞാനി ഒരിക്കലും അങ്ങനെ ഈശ്വരനെ നിഷേധിക്കത്തില്ല, അത് മനസ്സിലാക്കാതെ നിഷേധിക്കും. അദ്വൈതബോധം അതിപ്രപഞ്ചബോധത്തെ, അതായത് പ്രപഞ്ചബോധത്തിന്റെ നാനാത്വത്തെ, അതിനെ അദ്വൈതബോധത്തിന് നിഷേധിക്കാൻ കഴിയത്തില്ല. അതാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അത് സാധ്യമല്ല, അതിനെ നിഷേധിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ നിന്നും മാലയും വളയും കമ്മനും എല്ലാം ഉണ്ടാക്കി അതെല്ലാം കാണുന്നു. അപ്പോ അത് കാണുന്നവന് സ്വർണമെന്നുള്ള തത്വം മനസ്സിലാക്കിയാലും അവന് മാല അത് കമ്മലാണെന്ന് പറയാൻ കഴിയത്തില്ല, കമ്മൽ വളയാണെന്ന് പറയാൻ കഴിയത്തില്ല. ആ നാനാത്വബോധം അതങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ അവന് തത്വബോധം കാണുന്നതാണ് ഇതെല്ലാം സ്വർണം തന്നെ, അതെല്ലാം സ്വർണം തന്നെയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന നാനാത്വബോധം, ഓരോ വസ്തു ഇന്നതിന്നതാണ് എന്നുള്ള ആ ബോധം അതിനെ അത് ബാധിക്കത്തില്ല, അതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അതങ്ങനെ തന്നെ അനുഭവപ്പെടും. തത്വബോധം അതിനു വേണ്ടിയിട്ടുള്ളതല്ല. തത്വബോധം ഇത്രയേ ഉള്ളൂ. എന്താണോ ഇപ്പോ വളയായും കമ്മലായും മാലയായും തന്റെ മുമ്പിൽ ഇരിക്കുന്നെങ്കിൽ അത് സ്വർണം തന്നെ. മറിച്ച് കാണുകയാണെങ്കിൽ അത് വട്ടാണ്. മാല കാണുമ്പോൾ മഴയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ ഉളമ്പാർ അഡ്മിറ്റ് ചെയ്യും. അദ്വൈതബോധമാണ്. അങ്ങനെയുണ്ടെങ്കിൽ അത് തോന്നും. അതുപോലെയാണ് ഈ നാനാത്വബോധം. അതാണ് ഇവിടെ പറഞ്ഞു പ്രപഞ്ച പ്രതിനിയമ പ്രതിനിയത അവഭാസം എന്ന് പറയുന്നതാണ്. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ തത്വജ്ഞാനിക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? പിന്നെ ശിഷ്യനില്ല, താൻ തന്നെയാണ് ശിഷ്യൻ. പിന്നെന്തിനാ ശിഷ്യൻ ഉപദേശിക്കുന്നു? അജ്ഞനായൊരു ശിഷ്യം വേണ്ടി ഉപദേശിക്കാം. തത്വബോധം ആരോട് പറയാനാ? എല്ലാം ആത്മാവായി ആരാരോട് ഉപദേശിക്കും? അപ്പൊ അവിടെ അജ്ഞനായ ഒരു ശിഷ്യൻ തന്നെ മുമ്പിലുണ്ട്. അതൊരു ഭേദമല്ലേ? ആ ഭേദത്തെ തത്വബോധം നിഷേധിക്കുന്നില്ല. നിഷേധിക്കുക, തത്വബോധം തന്നെ വ്യക്തമാക്കി.